Laudetur Jesus Christus. യേശു ക്രിസ്തുവിന് സ്തുതി.
ഇത് വത്തിക്കാൻ റേഡിയോ. എല്ലാ ശ്രോതാക്കൾക്കും സ്വാഗതം.
ശ്രോതാക്കൾക്കേവർക്കും നമസ്കാരം. ഇന്നത്തെ മലയാളം സംപ്രേഷണത്തിൽ ആദ്യം വാർത്തകളും തുടർന്ന് ഫെബ്രുവരി 8 ബുധനാഴ്ച ഫ്രാൻസിസ് പാപ്പ നടത്തിയ പൊതുക്കൂടിക്കാഴ്ച വേളയിൽ നൽകിയ സന്ദേശത്തിന്റെ സംഗ്രഹവും കേൾക്കാം. വാർത്തകൾ. യുവജനങ്ങൾ അടിമക്കച്ചവടത്തിനെതിരെ പ്രതികരിക്കണം. ഫ്രാൻസിസ് പാപ്പ അടിമക്കച്ചവടത്തിനെതിരെയുള്ള 9th ആഗോള പ്രാർത്ഥനാ ദിനമായ ഫെബ്രുവരി 8 ഫ്രാൻസിസ് പാപ്പ വീഡിയോ സന്ദേശമയച്ചു. 2023 സന്ദേശത്തിൽ ഫ്രാൻസിസ് പാപ്പ ഊന്നൽ നൽകുന്നത് ഈ വർഷത്തെ ആപ്തവാക്യമായ മാന്യതയ്ക്കായി ഒരുമിച്ച് നടക്കുക എന്നതും അതിനായി യുവജനങ്ങളെ ഉൾപ്പെടുത്തുക എന്ന ആശയവുമാണ്. കണ്ടുമുട്ടുന്ന ജനങ്ങളുടെ അന്തസ്സുയർത്തുന്ന തരത്തിൽ ജീവിതത്തിൽ മറ്റുള്ളവരുടെ കാര്യത്തിൽ ശ്രദ്ധാലുക്കളാകണമെന്ന് പാപ്പ അടിവരയിട്ട് പറയുന്നു. അടിമക്കച്ചവടം ആത്യന്തികമായി ഉന്മൂലനം ചെയ്യുന്നത് മനുഷ്യന്റെ വ്യക്തിമാന്യതയാണെന്ന് എടുത്തുപറഞ്ഞ പാപ്പ യുദ്ധങ്ങളും ഭീകരതയും കാലാവസ്ഥാ വ്യതിയാനങ്ങളും തുടങ്ങി അസ്ഥിരതകൾ നിറഞ്ഞ ഈ കാലഘട്ടത്തിൽ നന്മയ്ക്കായി കൈകോർക്കണമെന്നും യുവജനങ്ങളെ ഓർമ്മപ്പെടുത്തുന്നു. അപ്പസ്തോലീയ യാത്രയുടെ വിജയത്തിൽ നന്ദി പറഞ്ഞും ഉക്രൈനെ അനുസ്മരിച്ചും ഫ്രാൻസിസ് പാപ്പ ഫെബ്രുവരി 8 ബുധനാഴ്ച വത്തിക്കാനിൽ അനുവദിച്ച പൊതുക്കൂടിക്കാഴ്ച വേളയിൽ തന്റെ 40th അപ്പസ്തോലിക യാത്രയുടെ ഭാഗമായ തെക്കൻ സുഡാൻ സന്ദർശനവും യുദ്ധഭീകരതയിൽ തുടരുന്ന ഉക്രൈൻ ജനതയെയും ഫ്രാൻസിസ് പാപ്പ അനുസ്മരിച്ചു. തന്റെ അപ്പസ്തോലിക യാത്ര വിജയകരമായി പൂർത്തിയാക്കുവാൻ സഹായിച്ച എല്ലാവർക്കും ഫ്രാൻസിസ് പാപ്പ നന്ദി പറഞ്ഞു. തെക്കൻ സുഡാനിലേക്കുള്ള തന്റെ യാത്രയെ പ്രത്യേകം പരാമർശിച്ച പാപ്പ രാജ്യത്തിന്റെ പ്രസിഡന്റ് സാൽവക്കീർ മയാർദീത്തിന് പ്രത്യേകമായി നന്ദി പറഞ്ഞു. അതോടൊപ്പം തന്റെ യാത്രയുടെ വിജയത്തിനായി പ്രയത്നിച്ച എല്ലാവർക്കും താൻ നന്ദി പറയുന്നതായും പാപ്പ കൂട്ടിച്ചേർത്തു. കോംഗോ ഡെമോക്രാറ്റിക് റിപ്പബ്ലിക്കിലും തെക്കൻ സുഡാനിലും ആഫ്രിക്ക മുഴുവനിലും സ്നേഹത്തിന്റെയും നീതിയുടെയും സമാധാനത്തിന്റേതുമായ ദൈവരാജ്യത്തിന്റെ വിത്തുകൾ നാമ്പിടട്ടെയെന്ന് പാപ്പ ആശംസിച്ചു. ഉക്രൈൻ ജനതയെയും പാപ്പ പ്രത്യേകമായി പരാമർശിച്ചു. സമാധാനത്തിനായി ഞാൻ പാപ്പയോടൊപ്പം. വിശുദ്ധനാട് ഫൌണ്ടേഷന്റെ നേതൃത്വത്തിൽ ലോകമെമ്പാടുമുള്ള സമാധാനത്തിനായും പ്രത്യേകമായി ഉക്രൈൻ രാജ്യത്തിനുവേണ്ടിയും സമാധാനത്തിനായി ഞാൻ ഫ്രാൻസിസ് പാപ്പയോടൊപ്പം എന്ന തലക്കെട്ടിൽ ഒപ്പുശേഖരണം നടത്തുന്നു. ചരിത്രത്തിൽ സമാധാനത്തിനുവേണ്ടി എന്നും ശബ്ദമുയർത്തുന്ന നേതാക്കളിൽ ഏറ്റവും പ്രധാനിയാണ് മാർപ്പാപ്പ. ഈ പാരമ്പര്യം ഫ്രാൻസിസ് പാപ്പായുടെ കാലത്ത് നാം കൂടുതൽ തവണ എടുത്തുകേൾക്കാൻ ഇടയായിട്ടുണ്ട്. ഉക്രൈൻ യുദ്ധം ആരംഭിക്കുന്നതിനു മുൻപ് തന്നെ സിറിയയിലും ആഫ്രിക്കൻ നാടുകളിലും അമേരിക്കൻ നാടുകളിലുമൊക്കെ നടമാടിയിരുന്ന യുദ്ധഭീകരതയെ പാപ്പ നിശിതം വിമർശിച്ചിരുന്നു. ഉക്രൈൻ യുദ്ധം തുടങ്ങി ഏതാണ്ട് 1 അടുത്തുവരുന്ന അവസരത്തിൽ തന്റെ ഓരോ സന്ദേശത്തിലും ഈ ജനതയുടെ വേദന പരാമർശിക്കുവാൻ പാപ്പ മറന്നിരുന്നില്ല. പ്രത്യേകമായ ഈ സാഹചര്യത്തിലാണ് വിശുദ്ധനാട് ഫൌണ്ടേഷന്റെ നേതൃത്വത്തിൽ സമാധാനത്തിനായി ഒപ്പുശേഖരണം നടത്തപ്പെടുന്നത്. ആരാധനാക്രമ കലണ്ടർ പരിഷ്കരിച്ചു. ഉക്രൈനിലെ ഗ്രീക്ക് കത്തോലിക്ക സഭ 2023 സെപ്റ്റംബർ 1 മുതൽ തങ്ങളുടെ ആരാധനാക്രമ കലണ്ടർ ഗ്രിഗോറിയൻ പാരമ്പര്യമനുസരിച്ച് പരിഷ്കരിക്കുന്നു. ഫെബ്രുവരി 1, 2 തീയതികളിൽ നടന്ന ഉക്രൈനിലെ ഗ്രീക്ക് കത്തോലിക്ക സഭ മെത്രാൻ സിനഡിനുശേഷം മേജർ ആർച്ച് ബിഷപ്പ് സ്വ്യാറ്റോസ്ലാവ് ഷെവ്ചുക് അറിയിച്ചതാണ് ചരിത്രപരമായ ഈ മാറ്റം. ഉക്രൈനിലെ ഗ്രീക്ക് കത്തോലിക്ക സഭയിലെ അംഗങ്ങൾ പ്രധാന തിരുനാളുകളും ആരാധനക്രമ വത്സരവും നാളിതുവരെ പിന്തുടർന്നത് ജൂലിയൻ കലണ്ടർ പ്രകാരമായിരുന്നു. എന്നാൽ ബൈസന്റൈൻ പാരമ്പര്യത്തിൽ പുതിയ ആരാധനാ വർഷം തുടങ്ങുന്ന സെപ്റ്റംബർ 1 മുതൽ ഗ്രിഗോറിയൻ കലണ്ടർ പിന്തുടർന്നുകൊണ്ട് ആരാധനക്രമ ആചരണത്തിൽ പരിഷ്കാരം വരുത്തുവാനാണ് പുതിയ തീരുമാനം. ഇതനുസരിച്ച് പ്രധാന തിരുനാളുകളായ യേശുവിന്റെ ജനന തിരുനാൾ, പ്രത്യക്ഷീകരണ തിരുനാൾ, വിശുദ്ധരുടെ തിരുനാളുകൾ എന്നിവയുടെ തീയതികളിലും മാറ്റം വരും. ഭൂകമ്പ ബാധിത പ്രദേശങ്ങളിൽ സ്ഥിതി അതീവ രൂക്ഷം. കത്തോലിക്ക സഭയുടെ ഉപവിപ്രവർത്തനങ്ങൾക്ക് ചുക്കാൻ പിടിക്കുന്ന കാരിത്താസ് സംഘടനയും പ്രവർത്തകരും തുർക്കിയിലും സിറിയയിലും ഭൂകമ്പ ബാധിത പ്രദേശങ്ങളിൽ രക്ഷാപ്രവർത്തനങ്ങൾക്കും അനുബന്ധ അഭയാർത്ഥി കേന്ദ്രങ്ങൾക്കും നേതൃത്വം നൽകുന്നു. ഫെബ്രുവരി 6 തീയതി ലോകമനസാക്ഷി ഞെട്ടിച്ചുകൊണ്ട് തുർക്കിയിലും സിറിയയിലും നടന്ന ഭൂകമ്പത്തിൽ മരണപ്പെടുന്നവരുടെ എണ്ണം അനുനിമിഷം ഉയരുകയാണ്. ഇനിയും ആയിരക്കണക്കിന് ആളുകൾ കെട്ടിട അവശിഷ്ടങ്ങൾക്കുള്ളിൽ കുടുങ്ങിക്കിടക്കുന്നുവെന്ന ഭീതിപ്പെടുത്തുന്ന റിപ്പോർട്ടുകളും പുറത്തുവരുന്നു. ലോകരാജ്യങ്ങളിൽ നിന്നെല്ലാം സഹായം വരുന്ന ഈ അവസരത്തിൽ കത്തോലിക്ക സഭയുടെ കാരിത്താസ് സംഘടനയുടെ നേതൃത്വത്തിലും ആയിരക്കണക്കിന് സന്നദ്ധ പ്രവർത്തകരാണ് ഇപ്പോൾ ദുരന്തമുഖത്തുള്ളത്. കുടിവെള്ളവും വൈദ്യുതിയും ആശയവിനിമയ സംവിധാനങ്ങളുമെല്ലാം തകരാറിലായതോടെ രക്ഷാപ്രവർത്തനങ്ങൾ കൂടുതൽ ദുഷ്കരമായിക്കൊണ്ടിരിക്കുകയാണ്. ഒപ്പം കടുത്ത തണുപ്പും വെല്ലുവിളി ഉയർത്തുന്നുണ്ട്. ഇതോടെ വാർത്തകൾ സമാപിച്ചു.
ഇനി പാപ്പായുടെ പൊതുകൂടിക്കാഴ്ച പ്രഭാഷണത്തിന്റെ സംഗ്രഹം കേൾക്കാം. വിദേശ അപ്പസ്തോലിക പര്യടനത്തിലായിരുന്നതിനാൽ ഒരാഴ്ചത്തെ ഇടവേളയ്ക്ക് ശേഷം ഫ്രാൻസിസ് പാപ്പ പ്രതിവാര പൊതുകൂടിക്കാഴ്ച ഈ ബുധനാഴ്ച പുനരാരംഭിച്ചു. പൊതുദർശനവേദി വത്തിക്കാനിൽ വിശുദ്ധ പത്രോസിന്റെ ബസലിക്കയുടെ സമീപത്തുള്ള അതിവിശാലമായ പോൾ ആറാമൻ ശാലയായിരുന്നു. വിവിധ രാജ്യക്കാരായിരുന്ന നിരവധി തീർത്ഥാടകരും സന്ദർശകരും ശാലയിൽ സന്നിഹിതരായിരുന്നു. ഫെബ്രുവരി 8 മനുഷ്യക്കടത്തിനെതിരായ അന്താരാഷ്ട്ര പ്രാർത്ഥനാ പരിചിന്തന ദിനമായി ആചരിക്കുന്നതിനോടനുബന്ധിച്ച് ഈ 9 ആചരണത്തിൽ സംബന്ധിക്കുന്നതിന് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് റോമിലെത്തിയിരുന്ന യുവജനങ്ങളുടെ ഒരു സംഘവും ഇക്കൂട്ടത്തിൽ ഉണ്ടായിരുന്നു. പാപ്പ ശാലയിലുണ്ടായിരുന്നവരെ അഭിവാദ്യം ചെയ്തുകൊണ്ട് ഊന്നുവടിയുടെ സഹായത്തോടെ സാവധാനം നടന്ന് എത്തിയപ്പോൾ ജനസഞ്ചയത്തിന്റെ കരഘോഷവും ആനന്ദാരവങ്ങളും ഉയർന്നു. ശാലയിൽ പ്രവേശിച്ച പാപ്പ വേദിയിലെത്തിയതിനുശേഷം റോമിലെ സമയം രാവിലെ ഏതാണ്ട് 9 മണിയോടെ, ഇന്ത്യയിലെ സമയം ഉച്ചയ്ക്ക് 1:30, ത്രിത്വിക സ്തുതിയോടുകൂടി പൊതുദർശന പരിപാടിക്ക് തുടക്കം കുറിച്ചതിനെ തുടർന്ന് വിവിധ ഭാഷകളിൽ വിശുദ്ധ ഗ്രന്ഥഭാഗ പാരായണം ആയിരുന്നു.
A reading from the Gospel of Matthew. At that time, Jesus said to his disciples, "Blessed are the poor in spirit."
യേശു തന്റെ ശിഷ്യന്മാരോട് പറഞ്ഞു, ആത്മാവിൽ ദരിദ്രർ ഭാഗ്യവാന്മാർ, സ്വർഗരാജ്യം അവരുടേതാണ്. സമാധാന സ്ഥാപകർ ഭാഗ്യവാന്മാർ, അവർ ദൈവപുത്രന്മാരെന്ന് വിളിക്കപ്പെടും. നിങ്ങൾ ഭൂമിയുടെ ഉപ്പാണ്, നിങ്ങൾ ലോകത്തിന്റെ പ്രകാശമാണ്. മലമുകളിൽ പണിതുയർത്തിയ പട്ടണത്തെ മറച്ചുവയ്ക്കുക സാധ്യമല്ല. അപ്രകാരം മനുഷ്യർ നിങ്ങളുടെ സൽപ്രവൃത്തികൾ കണ്ട് സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവിനെ മഹത്വപ്പെടുത്തേണ്ടതിന് നിങ്ങളുടെ വെളിച്ചം അവരുടെ മുമ്പിൽ പ്രകാശിക്കട്ടെ. മത്തായിയുടെ സുവിശേഷം 5:3, 9, 13, 14, 16 എന്നീ വാക്യങ്ങൾ. ഈ വായനയ്ക്കു ശേഷം പാപ്പ താൻ ജനുവരി 31 മുതൽ ഫെബ്രുവരി 5 വരെ കോംഗോ പ്രജാധിപത്യ റിപ്പബ്ലിക്കിലും ദക്ഷിണ സുഡാനിലും നടത്തിയ അജപാലന യാത്ര പുനരവലോകനം ചെയ്തു. ഇറ്റാലിയൻ ഭാഷയിലായിരുന്ന തന്റെ മുഖ്യ പ്രഭാഷണത്തിൽ പാപ്പ ഇപ്രകാരം പറഞ്ഞു.
Cari fratelli e sorelle, buongiorno. La scorsa settimana ho visitato 2 paesi africani.
പ്രിയ സഹോദരി സഹോദരന്മാരെ, ശുഭദിനം. കഴിഞ്ഞ ആഴ്ച ഞാൻ 2 ആഫ്രിക്കൻ രാജ്യങ്ങൾ സന്ദർശിച്ചു, കോംഗോ പ്രജാധിപത്യ റിപ്പബ്ലിക്കും ദക്ഷിണ സുഡാനും. ദീർഘനാളായി ഞാൻ ആഗ്രഹിച്ചിരുന്ന ഈ യാത്ര ചെയ്യാൻ എന്നെ അനുവദിച്ച ദൈവത്തിന് ഞാൻ നന്ദി പറയുന്നു. 2 സ്വപ്നങ്ങൾ, അതായത് ആഫ്രിക്കയുടെ ഹരിത ശ്വാസകോശമായ വലിയൊരു നാടിന്റെ സംരക്ഷകരായ കോംഗോയിലെ ജനങ്ങളെ സന്ദർശിക്കുക. ആമസോൺ പ്രദേശവും കോംഗോയും ചേർന്ന് ലോകത്തിന്റെ 2 ശ്വാസകോശങ്ങളാണ്. കോംഗോ വിഭവങ്ങളാൽ സമ്പന്നവും തീ കൊളുത്തുന്നവരുള്ളതിനാൽ ഒരിക്കലും അവസാനിക്കാത്ത യുദ്ധത്താൽ രക്തം പുരണ്ടതുമായ ഭൂമിയാണത്. കാൻറ്റർബറി ആർച്ച് ബിഷപ്പ് ജസ്റ്റിൻ വെൽബിയും സ്കോട്ട്ലൻഡിലെ സഭയുടെ മോഡറേറ്റർ ജനറൽ ഇയാൻ ഗ്രീൻഷീൽസും ചേർന്ന് സമാധാന തീർത്ഥാടനമായി ദക്ഷിണ സുഡാനിലെ ജനതയെ സന്ദർശിക്കുക. വിശിഷ്യ ക്രിസ്തുവിൽ വിശ്വാസം പങ്കുവയ്ക്കുമ്പോൾ വൈവിധ്യത്തിൽ സഹകരണം സാധ്യമാണെന്നും ആവശ്യമാണെന്നും സാക്ഷ്യപ്പെടുത്താൻ ഞങ്ങൾ ഒരുമിച്ചു പോയി. ആദ്യത്തെ 3 ദിവസം ഞാൻ കോംഗോ പ്രജാധിപത്യ റിപ്പബ്ലിക്കിന്റെ തലസ്ഥാനമായ കിൻഷാസയിലായിരുന്നു. എനിക്കേകിയ സ്വീകരണത്തിന് രാഷ്ട്രപതിയോടും രാജ്യത്തെ മറ്റധികാരികളോടും ഞാൻ നന്ദി രേഖപ്പെടുത്തുന്നു. ഞാൻ എത്തിയ ഉടനെ രാഷ്ട്രപതിയുടെ മന്ദിരത്തിൽ വെച്ച് അന്നാടിന് സന്ദേശമേകാൻ എനിക്ക് സാധിച്ചു. പ്രകൃതിയാലും വിഭവങ്ങളാലും സർവോപരി അന്നാട്ടിലെ ജനങ്ങളാലും കോംഗോ ഒരു വജ്രം പോലെയാണ്. എന്നാൽ ഈ വജ്രം തർക്കത്തിനും അക്രമത്തിനും വൈരുദ്ധ്യമെന്നോണം ജനങ്ങളുടെ ദാരിദ്ര്യത്തിനും കാരണമായി. ഇത് മറ്റാഫ്രിക്കൻ പ്രദേശങ്ങളിലും കാണപ്പെടുന്ന ഒരു ചലനാത്മകതയാണ്. അത് ആ ഭൂഖണ്ഡത്തിന് പൊതുവെ പ്രസക്തമാണ്. കോളണിവൽക്കരിക്കപ്പെട്ട, ചൂഷണം ചെയ്യപ്പെട്ട, കൊള്ളയടിക്കപ്പെട്ട ഭൂഖണ്ഡം. ഇവയ്ക്കെല്ലാം മുന്നിൽ ഞാൻ രണ്ടു വാക്കുകൾ പറഞ്ഞു. ആദ്യത്തേത് നിഷേധാത്മകമാണ്, മതിയാക്കുക. ആഫ്രിക്കയെ ചൂഷണം ചെയ്യുന്നത് മതിയാക്കുക. രണ്ടാമത്തേത് ഭാവാത്മകമാണ്, ഒരുമിച്ച് അന്തസ്സോടും പരസ്പര ബഹുമാനത്തോടും കൂടി നമ്മുടെ പ്രത്യാശയായ ക്രിസ്തുവിന്റെ നാമത്തിൽ ഒരുമയോടെ മുന്നേറാം. ചൂഷണമരുത്, ഒത്തൊരുമിച്ച് മുന്നേറാം. മഹത്തായ ദിവ്യകാരുണ്യ ആഘോഷത്തിൽ ഞങ്ങൾ ക്രിസ്തുനാമത്തിൽ ഒത്തുകൂടി. കിൻഷാസയിൽ തന്നെ പിന്നീട് വിവിധ കൂടിക്കാഴ്ചകൾ നടന്നു. സർവോപരി രാജ്യത്തിന്റെ കിഴക്കൻ മേഖലയിൽ അക്രമത്തിന് ഇരകളായവരുമായി സാമ്പത്തികവും രാഷ്ട്രീയവുമായ താൽപര്യങ്ങളാൽ നയിക്കപ്പെടുന്ന സായുധ സംഘങ്ങൾ തമ്മിലുള്ള യുദ്ധത്താൽ വർഷങ്ങളായി പിച്ചിച്ചീന്തപ്പെടുന്ന പ്രദേശം, കള്ളക്കച്ചവടത്തിന്റെ ബലിപീഠത്തിൽ കുരുതി കഴിക്കപ്പെട്ട് ഭീതിയിലും അരക്ഷിതാവസ്ഥയിലും ജീവിക്കുന്ന ആളുകൾ, ചില ഇരകളുടെ പ്രത്യേകിച്ച് സ്ത്രീകളുടെ കുരിശിൻ ചുവട്ടിൽ ആയുധങ്ങളും മറ്റ് മാരക ഉപകരണങ്ങളും ഉപേക്ഷിച്ച ക്ഷോഭജനക സാക്ഷ്യങ്ങൾ ഞാൻ ശ്രവിച്ചു. അവരോടൊപ്പം ഞാൻ അക്രമത്തോടും കീഴടങ്ങലിനോടും ഇല്ല എന്നും അനുരഞ്ജനത്തിനോടും പ്രതീക്ഷയോടും അതേ എന്നും പറഞ്ഞു. അവർ ഏറെ സഹിച്ചു. സഹനം തുടരുന്നു. പിന്നീട് അന്നാട്ടിലെ വിവിധ ജീവകാരുണ്യ സംഘടനകളുടെ പ്രതിനിധികളുമായി ഞാൻ കൂടിക്കാഴ്ച നടത്തുകയും അവർക്ക് നന്ദി പറയുകയും പ്രോത്സാഹനം പകരുകയും ചെയ്തു. ദരിദ്രർക്കൊപ്പവും ദരിദ്രർക്കു വേണ്ടിയും അവർ നിശബ്ദമായിട്ടാണ് പ്രവർത്തിക്കുന്നതെങ്കിലും അത് അനുദിനം പൊതുനന്മയെ വളർത്തുന്നു. അതുകൊണ്ടാണ് ജീവകാരുണ്യ സംരംഭങ്ങൾ എപ്പോഴും അഭിവർദ്ധകമായിരിക്കണമെന്ന് ഞാൻ ഊന്നിപ്പറഞ്ഞത്. അതായത് വ്യക്തികളുടെയും സമൂഹങ്ങളുടെയും വികസനത്തിന് സഹായിക്കുക മാത്രമല്ല, പ്രചോദനം പകരുകയും ചെയ്യണം. കോംഗോയിലെ യുവജനങ്ങളും മതബോധകരുമായുള്ള കൂടിക്കാഴ്ച ആവേശകരമായിരുന്ന ഒരു നിമിഷമായിരുന്നു. ഭാവിയോന്മുഖ വർത്തമാനകാലത്തിൽ ആമഗ്നമായ ഒരു പ്രതീതിയാണ് അനുഭവപ്പെട്ടത്. സുവിശേഷ ആനന്ദത്താൽ രൂപപ്പെടുത്തപ്പെടുകയും നയിക്കപ്പെടുകയും ചെയ്യുന്ന ക്രൈസ്തവ പുതുതലമുറയ്ക്ക് കൊണ്ടുവരാൻ കഴിയുന്ന നവീകരണ ശക്തിയെക്കുറിച്ച് നമുക്ക് ചിന്തിക്കാം. പ്രാർത്ഥന, സമൂഹം, സത്യസന്ധത, ക്ഷമ, സേവനം എന്നീ അഞ്ചു വഴികൾ ഞാൻ അവർക്ക് കാണിച്ചുകൊടുത്തു. നീതിക്കുവേണ്ടി വിളിച്ചപേക്ഷിക്കുന്ന അവരുടെ നിലവിളി കർത്താവ് കേൾക്കട്ടെ. കിൻഷാസയിലെ കത്തീഡ്രലിൽ ഞാൻ വൈദികരും ശമാശന്മാരും സമർപ്പിതരും വൈദികാർത്ഥികളുമായി കൂടിക്കാഴ്ച നടത്തി. ചെറുപ്പമായ അവർ നിരവധിയാണ്, കാരണം ദൈവവിളി സമൃദ്ധമാണ്. ആത്മീയമാന്യം, ലൌകിക സുഖം, ഉപരിപ്ലവത എന്നീ മൂന്ന് പ്രലോഭനങ്ങളെ അതിജീവിച്ച് ക്രിസ്തുവിന്റെ സ്നേഹത്തിന്റെ സാക്ഷികളെന്ന നിലയിൽ ജനങ്ങളുടെ സേവകരാകാൻ ഞാൻ അവരെ ഉപദേശിച്ചു. അവസാനമായി ഞാൻ കോംഗോയിലെ മെത്രാന്മാരുമായി അജപാലന സേവനത്തിന്റെ സന്തോഷവും ബുദ്ധിമുട്ടുകളും പങ്കുവച്ചു. ദൈവത്തിന്റെ സാമീപ്യത്താൽ സമാശ്വസിപ്പിക്കപ്പെടുന്നതിന് സ്വയം വിട്ടുകൊടുക്കാനും ദൈവവചനത്തിന്റെ ശക്തിയാൽ ജനങ്ങൾക്ക് പ്രവാചകന്മാരായിരിക്കാനും ദൈവത്തിന്റെ അനുകമ്പയുടെയും സാമീപ്യത്തിന്റെയും ആർദ്രതയുടെയും അടയാളങ്ങളായിരിക്കാനും ഞാൻ അവരെ ക്ഷണിച്ചു. യാത്രയുടെ രണ്ടാം ഭാഗം 2011 ജന്മം കൊണ്ട് ദക്ഷിണ സുഡാന്റെ തലസ്ഥാനമായ ജൂബയിലാണ് നടന്നത്. ഈ സന്ദർശനത്തിന് വളരെ സവിശേഷമായ ഒരു ലക്ഷണശാസ്ത്രമുണ്ടായിരുന്നു. അത് യേശുവിന്റെ വാക്കുകളായ മുദ്രാവാക്യത്തിൽ ആവിഷ്കൃതമാണ്. അതായത് അവരെല്ലാം ഒന്നായിരിക്കുന്നതിനായി ഞാൻ പ്രാർത്ഥിക്കുന്നു. അത് വാസ്തവത്തിൽ ആ ദേശത്ത് ചരിത്രപരമായി സന്നിഹിതമായ ആംഗ്ലിക്കൻ കൂട്ടായ്മ, സ്കോട്ട്ലൻഡിലെ സഭ എന്നീ രണ്ട് സഭകളുടെ തലവന്മാരോടൊപ്പം നിർവഹിച്ച സമാധാനത്തിന്റെ ഒരു എക്യുമെനിക്കൽ തീർത്ഥാടനമായിരുന്നു. കുറച്ചു വർഷങ്ങൾക്ക് മുമ്പ് ആരംഭിച്ച ഒരു യാത്രയുടെ ആഗമന ബിന്ദുവായിരുന്നു അത്. സംഘർഷത്തെ തരണം ചെയ്ത് സമാധാനം കെട്ടിപ്പടുക്കുന്നതിന് പ്രതിജ്ഞാബദ്ധരാകാൻ ദക്ഷിണ സുഡാന്റെ അധികാരികൾക്കൊപ്പം 2019 റോമിൽ ഞങ്ങൾ ഒത്തുകൂടിയിരുന്നു. ദൌർഭാഗ്യവശാൽ അനുരഞ്ജന പ്രക്രിയ പുരോഗമിച്ചില്ല. നവജാത ദക്ഷിണ സുഡാൻ യുദ്ധത്തിനും അക്രമത്തിനും അഭയാർത്ഥികൾക്കും ആന്തരികമായി കുടിയിറക്കപ്പെട്ടവർക്കും ജന്മമേകുന്ന അധികാരത്തിന്റെയും മാത്സര്യത്തിന്റെയുമായ പഴഞ്ചൻ യുക്തിയുടെ ഇരയാണ്. അതിനാൽ അതേ അധികാരികളെ സംബോധന ചെയ്തുകൊണ്ട് ഞാൻ അഴിമതിയോടും ആയുധക്കടത്തിനോടും ഇല്ല എന്നും കൂടിക്കാഴ്ചയോടും സംഭാഷണത്തോടും അതേ എന്നും പറയാൻ അവരെ ക്ഷണിച്ചു. പരിഷ്കൃത രാജ്യങ്ങളെന്ന് അവകാശപ്പെടുന്ന അനേകം നാടുകൾ ദക്ഷിണ സുഡാനെ സഹായിക്കുന്നുണ്ട്. യുദ്ധത്തിന് പ്രചോദനം പകരുന്ന ആയുധങ്ങളാണ് ഈ സഹായത്തിലടങ്ങിയിരിക്കുന്നത്. ഇത് ലജ്ജാകരമാണ്. അഴിമതിയോടും ആയുധക്കടത്തിനോടും ഇല്ല എന്നും കൂടിക്കാഴ്ചയോടും സംഭാഷണത്തോടും അതേ എന്നും പറഞ്ഞുകൊണ്ട് മാത്രമേ മുന്നേറാനാകൂ. ദക്ഷിണ സുഡാൻ സന്ദർശനത്തിന്റെ എക്യുമെനിക്കൽ സ്വഭാവം പ്രത്യേകിച്ച് ആംഗ്ലിക്കൻ സമൂഹത്തിലെയും സ്കോട്ട്ലൻഡിലെ സഭയിലെയും സഹോദരങ്ങളോട് ചേർന്ന് നടത്തിയ പ്രാർത്ഥനാവേളയിൽ പ്രകടമായി. ഞങ്ങൾ ഒരുമിച്ച് ദൈവവചനം ശ്രവിച്ചു. സ്തുതിയുടെയും അപേക്ഷയുടെയും മധ്യസ്ഥതയുടെയും പ്രാർത്ഥനകൾ ഞങ്ങൾ ഒരുമിച്ച് ചൊല്ലി. ദക്ഷിണ സുഡാനിലെ പോലെ വളരെ വൈരുദ്ധ്യമുള്ള ഒരു യാഥാർത്ഥ്യത്തിൽ ഈ അടയാളം മൌലികമാണ്. അത് നിസാരമല്ല. കാരണം നിർഭാഗ്യവശാൽ അക്രമത്തെയും ദുർവിനിയോഗങ്ങളെയും ന്യായീകരിക്കാൻ ദൈവനാമം ദുരുപയോഗം ചെയ്യുന്നവരുണ്ട്. സഹോദരി സഹോദരന്മാരെ, ദക്ഷിണ സുഡാൻ ഏകദേശം 1,10,00,000 നിവാസികളുള്ള ഒരു രാജ്യമാണ്. അതിൽ സായുധ സംഘടനകൾ കാരണം 2,00,000 ആളുകൾ ആഭ്യന്തരമായി ചിതറപ്പെടുകയും അത്രയും തന്നെ ആളുകൾ അയൽ രാജ്യങ്ങളിലേക്ക് പലായനം ചെയ്യുകയും ചെയ്തിരിക്കുന്നു. അതുകൊണ്ടാണ് ആന്തരികമായി കുടിയൊഴിപ്പിക്കപ്പെട്ട ഒരു വലിയ കൂട്ടം ആളുകളെ കാണാനും അവരെ ശ്രവിക്കാനും അവർക്ക് സഭയുടെ സാമീപ്യം അനുഭവവേദ്യമാക്കാനും ഞാൻ അഭിലഷിച്ചത്. വാസ്തവത്തിൽ കുടിയിറക്കപ്പെട്ടവർക്കായുള്ള അഭയസങ്കേതങ്ങളിൽ വർഷങ്ങളായി കഴിയുന്ന ഈ പാവങ്ങളുടെ ചാരെ സഭകളും ക്രൈസ്തവ പ്രചോദിത സംഘടനകളും മുൻനിരയിലുണ്ട്. പ്രത്യേകിച്ച് രാജ്യത്തെ പരിവർത്തനം ചെയ്യാൻ കഴിയുന്ന ശക്തികളായ സ്ത്രീകളെ ഞാൻ സംബോധന ചെയ്തു. അക്രമരഹിതവും അനുരഞ്ജനവും സമാധാനവും വാഴുന്നതുമായ ഒരു പുതിയ ദക്ഷിണ സുഡാന്റെ വിത്തുകളാകാൻ ഞാൻ എല്ലാവർക്കും പ്രചോദനം പകർന്നു. തുടർന്ന് ആ പ്രാദേശിക സഭയിലെ ഇടയന്മാരും സമർപ്പിതരുമായുള്ള കൂടിക്കാഴ്ചയിൽ ഞങ്ങൾ മോശയെ ദൈവത്തോടുള്ള അനുസരണത്തിന്റെയും മധ്യസ്ഥതയിലുള്ള സ്ഥൈര്യത്തിന്റെയും മാതൃകയായി കണ്ടു. ദക്ഷിണ സുഡാൻ സന്ദർശനത്തിന്റെയും ഈ അജപാലന യാത്ര മുഴുവന്റെയും അവസാന കർമ്മമായിരുന്ന ദിവ്യകാരുണ്യ ആഘോഷത്തിൽ ഞാൻ സുവിശേഷത്തെ പ്രതിധ്വനിപ്പിച്ചു. വളരെയധികം പ്രശ്നങ്ങൾ നിറഞ്ഞ ആ മണ്ണിൽ ഉപ്പും വെളിച്ചവുമായിരിക്കാൻ ക്രിസ്ത്യാനികൾക്ക് പ്രചോദനം പകർന്നു. ദൈവം തന്റെ പ്രത്യാശ വയ്ക്കുന്നത് വലിയവരിലും ശക്തരിലും അല്ല, മറിച്ച് ചെറിയവരിലും എളിമയുള്ളവരിലുമാണ്. അതാണ് ദൈവത്തിന്റെ വഴി. ദക്ഷിണ സുഡാന്റെ അധികാരികൾക്ക്, പ്രസിഡന്റിന്, യാത്രാ സംഘാടകർക്ക്, സന്ദർശനം സുഗമമായി നടക്കാൻ പരിശ്രമിച്ച എല്ലാവർക്കും അവരുടെ പരിശ്രമങ്ങൾക്ക് ഞാൻ നന്ദി പറയുന്നു. ഈ എക്യുമെനിക്കൽ യാത്രയിൽ എന്നെ അനുഗമിച്ചതിന് എന്റെ സഹോദരങ്ങളായ ജസ്റ്റിൻ വെൽബിക്കും ഇയാൻ ഗ്രീൻഷീൽസിനും ഞാൻ നന്ദി പറയുന്നു. കോംഗോ പ്രജാധിപത്യ റിപ്പബ്ലിക്കിലും ദക്ഷിണ സുഡാനിലും അഖില ആഫ്രിക്കയിലും സ്നേഹത്തിന്റെയും നീതിയുടെയും സമാധാനത്തിന്റെയുമായ ദൈവരാജ്യത്തിന്റെ വിത്തുകൾ മുളയ്ക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. നന്ദി.
Preghiamo perché nella Repubblica Democratica del Congo e nel Sud Sudan e in tutta l'Africa.
ഈ വാക്കുകളെ തുടർന്ന് പാപ്പായുടെ ഇറ്റാലിയൻ ഭാഷയിലായിരുന്ന പ്രഭാഷണത്തിന്റെ സംഗ്രഹം ആംഗലവും അറബിയും ഉൾപ്പെടെ വിവിധ ഭാഷകളിൽ പാരായണം ചെയ്യപ്പെടുകയും ഓരോ വായനയുടെയും അവസാനം പാപ്പ ആ ഭാഷക്കാരെ ഇറ്റാലിയൻ ഭാഷയിൽ അഭിവാദ്യം ചെയ്യുകയും ചെയ്തു. തുർക്കിയിലും സിറിയയിലും ആയിരങ്ങളുടെ ജീവനെടുക്കുകയും നഗരങ്ങളെ നാശാവശിഷ്ട കൂമ്പാരങ്ങളാക്കി മാറ്റുകയും ചെയ്ത ഭൂകമ്പ ദുരന്തത്തിൽ മാർപ്പാപ്പ ഒരിക്കൽ കൂടി തന്റെ വേദന അറിയിക്കുകയും ഭൂകമ്പ ബാധിതരോടുള്ള തന്റെ സാമീപ്യം പ്രകടിപ്പിക്കുകയും ചെയ്തു.
Il mio pensiero va in questo momento alle popolazioni della Turchia e della Siria.
പൊതുദർശന പരിപാടിയുടെ അവസാന ഭാഗത്ത് പാപ്പ പ്രായാധിക്യത്തിലെത്തിയവർ, രോഗികൾ, യുവജനങ്ങൾ, നവദമ്പതികൾ എന്നിവരെ പതിവ് പോലെ അഭിവാദ്യം ചെയ്തു. തുടർന്ന് ലത്തീൻ ഭാഷയിൽ സ്വർഗസ്ഥനായ പിതാവേ എന്ന കർത്തൃപ്രാർത്ഥന ആലപിക്കപ്പെട്ടതിനു ശേഷം പാപ്പ എല്ലാവർക്കും തന്റെ അപ്പസ്തോലിക ആശീർവാദം നൽകി.
Dominus vobiscum.
Et cum spiritum tuo.
Sin nomen Domini benedictum.
Ex hoc nunc et usque in saeculum.
Aeternum nostrum in nomine Domini.
Qui feci caelum et terram.
Benedicat vos omnipotens Deus, Pater, Filius et Spiritus Sanctus.
Amen.
ഇതോടെ മലയാളത്തിലുള്ള പ്രക്ഷേപണം സമാപിക്കുന്നു. ശ്രോതാക്കൾക്ക് അവർക്കും നന്ദി. നമസ്കാരം.